ദൈവത്തിന് മഹത്വം. ഇന്ന് നവംബർ മാസം 13-ാം തീയതി. ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമത്തിൽ നിന്നും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളും, പുതിയ നിയമത്തിൽ നിന്നും എബ്രായർ 10-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളും വായിക്കുന്നു. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടികയെടുത്ത് നിന്റെ മുമ്പിൽ വെച്ച് അതിൽ യെരുശലേം നഗരം വരച്ച് അതിനെ നിരോധിച്ച് അതിന് നേരെ കൊത്തളം പണിത് വാടകോരി പാളയമടിച്ച് ചുറ്റും യന്ത്രമുട്ടികളെ വയ്ക്കുക. പിന്നെ ഒരു ഇരുമ്പ് ചട്ടിയെടുത്ത് നിനക്കും നഗരത്തിനും മധ്യേ ഇരുമ്പ് മുതലായി വയ്ക്കുക. നിന്റെ മുഖം അതിൻ്റെ നേരെ വെച്ച് അത് നിരോധത്തിൽ ആകേണ്ടതിന് അതിനെ നിരോധിക്കാം. ഇത് ഇസ്രയേൽ ഗൃഹത്തിന് ഒരടയാളമായിരിക്കട്ടെ. പിന്നെ നീ ഇടതുവശം ചരിഞ്ഞു കിടന്ന് ഇസ്രയേൽ ഗൃഹത്തിൻ്റെ അകൃത്യം അതിന്മേൽ ചുമത്തുക. നീ ആ വശം കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തോളം അവരുടെ അകൃത്യം വഹിക്കണം. ഞാൻ അവരുടെ അകൃത്യത്തിൻ്റെ സംവത്സരങ്ങളെ നിനക്ക് ദിവസങ്ങളായി എണ്ണം. അങ്ങനെ 390 ദിവസം നീ ഇസ്രയേൽ ഗൃഹത്തിൻ്റെ അകൃത്യം വഹിക്കണം. ഇത് തികച്ചിട്ട് നീ വലതുവശം ചരിഞ്ഞു കിടന്ന് യഹൂദ ഗൃഹത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് 1 ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചിരിക്കുന്നു. നീ യെരുശലേമിൻ്റെ നിരോധത്തിന് നേരെ നിന്റെ മുഖവും നഗ്നമായ ഭുജവും വെച്ച് അതിന് വിരോധമായി പ്രവചിക്കണം. നിന്റെ നിരോധനകാലം തികയുവോളം നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കേണ്ടതിന് ഇതാ ഞാൻ കയറുകൊണ്ട് നിന്നെ കെട്ടുന്നു. നീ കോതമ്പും യവവും അമരയും ചെറുപയറും തിനയും ചോളവും എടുത്ത് ഒരു പാത്രത്തിലിട്ട് അവ കൊണ്ട് അപ്പമുണ്ടാക്കുക. നീ വശം ചരിഞ്ഞു കിടക്കുന്ന ദിവസങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം 390 ദിവസം അത് തിന്നേണം. നീ ഭക്ഷിക്കുന്ന ആഹാരം 1 ദിവസത്തേക്ക് 20 ശേക്കൽ തൂക്കമായിരിക്കണം. നേരത്തോട് നേരം നീ അതുകൊണ്ട് ഉപജീവിച്ചു കൊള്ളണം. വെള്ളവും അളവ് പ്രകാരം ഹീനിൽ 6-ൽ 1 ഓഹരി നീ കുടിക്കണം. നേരത്തോട് നേരം നീ അത് കുടിക്കണം. നീ അത് യവദോശ പോലെ തിന്നണം. അവർ കാണുക, നീ മാനുഷ്യമലമായ കാഷ്ടം കത്തിച്ച് അത് ചുടേണം. ഇങ്ങനെ തന്നെ ഇസ്രയേൽ മക്കൾ ഞാൻ അവരെ നീക്കിക്കളയുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ ആഹാരം മലിനമായി ഭക്ഷിക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്കൊരിക്കലും ഒരു മാലിന്യവും ഭവിച്ചിട്ടില്ല. ഞാൻ ബാല്യം മുതൽ ഇന്നുവരെ താനെ ചത്തതിനെയോ പറിച്ചു കീറിപ്പോയതിനെയോ തിന്നിട്ടില്ല. അറപ്പായുള്ള മാംസം എൻ്റെ വായിൽ വെച്ചിട്ടുമില്ല എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നോക്കുക, മാനുഷ കാഷ്ടത്തിനു പകരം ഞാൻ നിനക്ക് പശുവിൻ ചാണകം അനുവദിക്കുന്നു. അത് കത്തിച്ച് നിന്റെ അപ്പം ചുട്ടുകൊള്ളുക എന്ന് കൽപ്പിച്ചു. മനുഷ്യപുത്ര, അപ്പവും വെള്ളവും അവർക്ക് മുട്ടിപ്പോകേണ്ടതിനും ഓരോരുത്തരും സ്തംഭിച്ച് അകൃത്യ നിമിത്തം ക്ഷയിച്ചു പോകേണ്ടതിനും ഞാൻ യെരുശലേമിൽ അപ്പം എന്ന കോൽ ഒടിച്ചു കളയും. അവർ തൂക്കപ്രകാരവും പേടിയോടെയും അപ്പം തിന്നും. അവർ അളവ് പ്രകാരം സ്തംഭനത്തോടെയും വെള്ളം കുടിക്കും എന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. യെഹെസ്കേൽ 5-ാം അധ്യായം. മനുഷ്യപുത്ര, നീ മൂർച്ചയുള്ള ഒരു വാളെടുത്ത് ക്ഷൗരക്കത്തിയായി പ്രയോഗിച്ച് നിന്റെ തലയും താടിയും ക്ഷൗരം ചെയ്യുക. പിന്നെ തുലാസെടുത്ത് രോമം തൂക്കി വിഭാഗിക്ക. നിരോധകാലം തികയുമ്പോൾ 1/3 നീ നഗരത്തിന്റെ നടുവിൽ തീയിലിട്ട് ചുട്ടുകളയണം. 1/3 എടുത്ത് അതിന്റെ ചുറ്റും വാൾ കൊണ്ട് അടിക്കണം. 1/3 കാറ്റത്ത് ചിതറിച്ച് കളയണം. അവയുടെ പിന്നാലെ ഞാൻ വാളൂരും. അതിൽ നിന്ന് കുറഞ്ഞൊരു സംഖ്യ നീ എടുത്ത് നിന്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ കെട്ടണം. ഇതിൽ നിന്ന് പിന്നെയും നീ അല്പം എടുത്ത് തീയിലിട്ട് ചുട്ടുകളയണം. അതിൽ നിന്ന് ഇസ്രയേൽ ഗൃഹത്തിലേക്കെല്ലാം ഒരു തീ പുറപ്പെടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇത് യെരുശലേമാകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യ വെച്ചിരിക്കുന്നു, അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട്, അത് ദുഷ്പ്രവൃത്തിയിൽ ജാതികളെക്കാൾ എൻ്റെ ന്യായങ്ങളോടും ചുറ്റുമുള്ള രാജ്യങ്ങളെക്കാൾ എൻ്റെ ചട്ടങ്ങളോടും മത്സരിച്ചിരിക്കുന്നു. എൻ്റെ ന്യായങ്ങളെ അവർ തള്ളിക്കളഞ്ഞു, എൻ്റെ ചട്ടങ്ങളെ അവർ അനുസരിച്ച് നടന്നിട്ടുമില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളെക്കാൾ അധികം മത്സരിച്ചു, എൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാതെയും എൻ്റെ ന്യായങ്ങളെ പ്രമാണിക്കാതെയും ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പോലും ആചരിക്കാതെയും ഇരിക്കുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു, ജാതികൾ കാണുകെ ഞാൻ നിന്റെ നടുവിൽ ന്യായവിധികളെ നടത്തും. ഞാൻ ചെയ്തിട്ടില്ലാത്തതും മേലാൽ ഒരിക്കലും ചെയ്യാത്തതുമായ കാര്യം നിന്റെ സകല മ്ലേച്ഛതകളും നിമിത്തം ഞാൻ നിന്നിൽ പ്രവർത്തിക്കും. ആകയാൽ നിന്റെ മധ്യേ അപ്പന്മാർ മക്കളെ തിന്നും, മക്കൾ അപ്പന്മാരെയും തിന്നും. ഞാൻ നിന്നിൽ ന്യായവിധി നടത്തും. നിന്നിലുള്ള ശേഷിപ്പിനെയൊക്കെയും ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ച് കളയും. അതുകൊണ്ട് യഹോവയായ കർത്താവ് അരളി ചെയ്യുന്നത്, നിന്റെ എല്ലാ വെറുപ്പുകളാലും സകല മ്ലേച്ഛതകളാലും എൻ്റെ വിശുദ്ധ മധുരത്തെ നീ അശുദ്ധമാക്കിയതുകൊണ്ട് എന്നാണ് ഞാനും നിന്നെ ആദരിയാതെ എൻ്റെ കടാക്ഷം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. ഞാൻ കരുണ കാണിക്കുകയുമില്ല. നിന്നിൽ മൂന്നിലൊന്ന് മഹാമാരി കൊണ്ട് മരിക്കും. ക്ഷാമം കൊണ്ടും അവർ നിന്റെ നടുവിൽ മുടിഞ്ഞു പോകും. മൂന്നിലൊന്ന് നിന്റെ ചുറ്റും വാൾ കൊണ്ട് വീഴും. മൂന്നിലൊന്ന് ഞാൻ എല്ലാ കാറ്റുകളിലേക്കും ചിതറിച്ച് കളയുകയും അവരുടെ പിന്നാലെ വാൾ ഉരുകയും ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ കോപത്തിന് നിവൃത്തി വരും. ഞാൻ അവരോട് എൻ്റെ ക്രോധം തീർത്ത് തൃപ്തനാകും. എൻ്റെ ക്രോധം അവരെ നിവർത്തിക്കുമ്പോൾ യഹോവയായ ഞാൻ എൻ്റെ തീഷ്ണതയിൽ അതിനേറലി ചെയ്തതെന്ന് അവർ അറിയും. വഴിപോകുന്നവരൊക്കെയും കാണുക, ഞാൻ നിന്നെ നിന്റെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ ശൂന്യവും നിന്നയുമാക്കും. ഞാൻ കോപത്തോടും ക്രോധത്തോടും കഠിന ശിക്ഷകളോടും കൂടെ നിന്നിൽ ന്യായവിധി നടത്തുമ്പോൾ നീ നിന്റെ ചുറ്റുമുള്ള ജാതികൾക്ക് നിന്നെയും ആക്ഷേപവും ബുദ്ധി ഉപദേശവും സ്തംഭനഹേതുവുമായിരിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. നിങ്ങളെ നശിപ്പിക്കേണ്ടതിന് ക്ഷാമം എന്ന നാശകരമായ ദുരസ്ത്രങ്ങൾ ഞാൻ എയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷാമം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ അപ്പ എന്ന കോലൊടിച്ചു കളയും. നിന്നെ മക്കളില്ലാതെ ആക്കേണ്ടതിന് ഞാൻ ക്ഷാമത്തെയും ദുഷ്ടമൃഗങ്ങളെയും നിങ്ങളുടെ ഇടയിൽ അയക്കും. മഹാമാരിയും കുലയും നിന്നിൽ കടക്കും. ഞാൻ വാളും നിന്റെ നേരെ വരുത്തും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു. യെഹെസ്കേൽ 6:1. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രയേൽ പർവ്വതങ്ങളുടെ നേരെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ച് പറയേണ്ടത്, ഇസ്രയേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും നീരൊഴുക്കുകളോടും താഴ്വരയോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ നേരെ വാൾ വരുത്തും. ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ശൂന്യമാകും. നിങ്ങളുടെ സൂര്യസ്തംഭങ്ങൾ തകർന്നു പോകും. നിങ്ങളുടെ നിഹിതന്മാരെ ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ മുമ്പിൽ വീഴിക്കും. ഞാൻ ഇസ്രയേൽ മക്കളുടെ ശവങ്ങളെ അവരുടെ വിഗ്രഹങ്ങളുടെ മുമ്പിലിടും. ഞാൻ നിങ്ങളുടെ അസ്ഥികളെ നിങ്ങളുടെ ബലിപീഠങ്ങൾക്ക് ചുറ്റും ചിതറിക്കും. നിങ്ങളുടെ ബലിപീഠങ്ങൾ ഇടിഞ്ഞ് ശൂന്യമാകുകയും നിങ്ങളുടെ വിഗ്രഹങ്ങൾ തകർന്ന് മുടിഞ്ഞു പോകുകയും നിങ്ങളുടെ സൂര്യസ്തംഭങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ പണികൾ നശിച്ചു പോകുകയും ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ പാർക്കുന്നിടത്തൊക്കെയും പട്ടണങ്ങൾ പാഴായും പൂജാഗിരികൾ ശൂന്യമായും തീരും. നിഹിതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എങ്കിലും നിങ്ങൾ ദേശങ്ങളിൽ ചിതറിപ്പോകുമ്പോൾ വാളിനെ തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്കുണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷിപ്പിനെ വെച്ചേക്കും. എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്ത് കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും. അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെയല്ല ഞാൻ അരുളി ചെയ്തിരിക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിന്റെ ദോഷകരമായ സകല മ്ലേച്ഛതകളും നിമിത്തം നീ കൈകൊണ്ടടിച്ചു, കാൽ കൊണ്ട് ചവിട്ടി, അയ്യോ കഷ്ടം എന്ന് പറക. അവർ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും വീഴും. ദൂരത്തുള്ളവൻ മഹാമാരി കൊണ്ട് മരിക്കും, സമീപത്തുള്ളവൻ വാൾ കൊണ്ട് വീഴും. ശേഷിച്ചിരിക്കുന്നവരും രക്ഷപ്പെട്ടവനും ക്ഷാമം കൊണ്ട് മരിക്കും. ഇങ്ങനെ ഞാൻ എൻ്റെ ക്രോധം അവരിൽ നിവർത്തിക്കും. അവർ തങ്ങളുടെ സകല വിഗ്രഹങ്ങൾക്കും സൗരഭ്യവാസന അർപ്പിച്ച സ്ഥലമായി ഉയരമുള്ള എല്ലാ കുന്നിന്മേലും സകല പർവ്വത ശിഖരങ്ങളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തഴച്ചിരിക്കുന്ന എല്ലാ കരുവേലകത്തിൻ കീഴിലും അവരുടെ നിഹിതന്മാർ അവരുടെ ബലിപീഠങ്ങളുടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണുകിടക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ രിബ്ലാ മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാക്കും. അപ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:1-23 വാക്യങ്ങൾ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെക്കുറിച്ച് മനോബോധം പിന്നെ ഇല്ലായതുകൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നുപോകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കുന്നു. യേശുവോ പാപങ്ങൾക്കു വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരുന്നും കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന് കർത്താവിന്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളയിടത്ത് ഇനിമേൽ പാപങ്ങൾക്കു വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരിശീലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർബലസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും വിശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചൊല്ലുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ.
ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എബ്രായ ലേഖകനിവിടെ പറയുന്നത് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. നമ്മുടെ ഉള്ളിൽ പുതുജീവന്റെ തുടിപ്പുകൾ ഉയർത്തുന്ന ഒരു വാക്യമാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം? ദൈവത്തിൻ്റെ പുത്രത്വം നൽകി, ദൈവത്തിൻ്റെ അവകാശം നൽകി ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. പഴയ നിയമം നാം വായിക്കുമ്പോൾ, യെഹെസ്കേലിൻ്റെ പ്രവചനം വായിക്കുമ്പോൾ, കഷ്ടതയിലിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ നീരസ് നാം അവിടെ വായിക്കുന്നു. നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു അതിനെ യെരുശലേമിനെ എപ്പോഴും ദൈവം ഉപരോധിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ആ സ്ഥാനത്ത് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടി കർത്താവിൻ്റെ രക്തനിമിത്തം നമുക്ക് ഏത് സമയത്തും ദൈവസന്നിധിയിൽ കയറി ചെല്ലുവാനുള്ള ഒരു അവകാശം നൽകിയിരിക്കുകയാണ്. സിനായിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിൻ്റെ ശക്തി കാണുകയും ചെയ്ത ജനം ഭയപ്പെട്ടു പോയപ്പോൾ, അവർ മരിച്ചവരെ പോലെ നിലവിളിക്കുവാൻ തുടങ്ങിയപ്പോൾ, ഏത് സമയത്തും കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലുവാനും ദൈവത്തിങ്കിലേക്ക് പ്രവേശനം നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. ഇത്ര ശ്രേഷ്ഠമായ വാഗ്ദത്തമുള്ളപ്പോൾ മറുവിലയുടെ വലിപ്പമോർത്ത് നാം പതറിപ്പോകാതിരിക്കേണ്ടതിന് എന്നും ജീവിതത്തിൽ ഉത്സാഹത്തോടെ മനസ്സിൽ കരുതേണ്ട ഒരു കാര്യമാണ് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് ഒരിക്കലും മാറ്റമുണ്ടാകുന്നില്ല. കാരണം ദൈവം വാക്ക് മാറുവാൻ മനുഷ്യനല്ല. ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ അനുഭവങ്ങൾ മാറി, ദൈവകോപത്തിൻ്റെ അനുഭവങ്ങൾ മാറി, ദൈവപ്രസാദത്തിൻ്റെ ഒരു സമയത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലെ ജീവൻ്റെ തുടിപ്പിന് ഒരിക്കലും കുറവുണ്ടായിരിക്കേണ്ടതിന് എന്നും നാം ഓർക്കേണ്ട കാര്യം, ദൈവവൈദലെ, എൻ്റെ ദൈവം ഇന്നത്തെ ദിവസം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നു. നാളെ ഞാൻ എൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. ഇന്ന് ദൈവം വിശ്വസ്തനായി എന്നോട് കൂടിയിരിക്കുന്നു. ഈ ഉറപ്പോടുകൂടി, ഈ ധൈര്യത്തോടു കൂടി ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.